എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു. എന്നെ കേൾക്കുന്ന നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുക. ജീവിതത്തിൽ നമ്മൾക്ക് പലപ്പോഴും ഒരു ഏകാന്തത ഫീൽ ചെയ്യാറുണ്ടല്ലേ. ദർ ആർ സം ലോ പോയിന്റ്സ് ഇൻ അവർ ലൈഫ്. എക്സൈറ്റ്മെൻറ്റുകളൊന്നുമില്ലാതെ, എന്നാൽ വിഷാദമെന്നതുപോലെ നിർജീവമായിട്ടുള്ള അവസ്ഥ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ഈ അടുത്ത ഒരു ദിവസം സംസാരിക്കാനൊന്നുമില്ല, എന്നാൽ എന്തൊക്കെയോ സംസാരിക്കണമെന്നുള്ള ആഗ്രഹം. സ്ഥിരമായി എൻ്റെ വേവലാതികളും എൻ്റെ പരാതികളും എൻ്റെ ആകുലതകളും എല്ലാം കേട്ടിരുന്ന അമ്മ അമ്മയെ വിളിച്ചിട്ട് കിട്ടിയില്ല. പലപ്പോഴും എൻ്റെ മനസാക്ഷിയുടെ ഏറ്റവും നല്ല സൂക്ഷിപ്പുകാരൻ എന്ന ഒരു പദവി എൻ്റെ അമ്മയ്ക്കാണ് ചേരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അത്രമേൽ ഭംഗിയായിട്ട് അമ്മ അത് കൈകാര്യം ചെയ്യുന്നുമുണ്ട്. 20കളുടെ മധ്യത്തിലും ഇന്നും ഒരു ഹൃദയത്തിൻ്റെ ഒരു തുറവ് അമ്മയുടെ അടുത്ത് സാധ്യമാണ്. എപ്പോഴും പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല, എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു കാഴ്ചയെ പറ്റിയാണ്. ഫോണിലെ ടെക്സ്റ്റ് മെസ്സേജുകൾ, SMS ആയിട്ട് വന്ന മെസ്സേജുകൾ ഒരു നേരം പോക്കെന്ന നിലയിൽ ഞാൻ പരിശോധിക്കുന്നതിനിടയിൽ അമ്മ അയച്ച ചില മെസ്സേജുകൾ കണ്ടു. ചിലത് എന്നല്ല, അമ്മ അയച്ച മെസ്സേജുകളുടെ ആ ചാറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയതാണ്. അവിടെ എൻ്റെ മറുപടി കാത്ത് നിൽക്കാതെ അയച്ച, എൻ്റെ മറുപടി കിട്ടാതെ കാത്തു നിൽക്കുന്ന ഒരുപാട് മെസ്സേജുകളുണ്ടായിരുന്നു. എനിക്ക് പനിയാണോ, ഒരുപക്ഷെ അല്പനേരം മുന്നേ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുന്നേ ഞാൻ വിളിച്ച ആ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ട് ഉള്ളതാവാം. അനിയന് പനിയാണ്, അനിയന് എക്സാമാണ്, പ്രാർത്ഥിക്കണം, എൻ്റെ ആരോഗ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ചില കരുതലുകൾ, അങ്ങനെ വളരെയേറെ കുറച്ചേ ഉള്ളൂ. അതും ഈ വർഷം അയച്ചതായിരുന്നില്ല, കഴിഞ്ഞ വർഷത്തേതായിരുന്നു. ഞാനത് ഈ വർഷമാണ് കണ്ടത് എന്നത് അതിലും വലിയ അത്ഭുതമാണ്. ഒരു വർഷത്തോളം ഞാൻ ആ അങ്ങനത്തെ മെസ്സേജുകൾ, ടെക്സ്റ്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. വീണ്ടും പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ അമ്മയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അമ്മ പോലും മറന്നുപോയിരുന്നു അങ്ങനെയുള്ള എനിക്ക് അയച്ച മെസ്സേജുകളെ കുറിച്ച്. ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ ആ നിമിഷം ഞാൻ എൻ്റെ ഒരു ലോവസ്റ്റ് പോയിന്റിലായിരുന്നു എന്നതാ സത്യം. കാരണമില്ലാതെ സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുന്ന എനിക്ക് ആ ഒരു നിമിഷം ആ ടെക്സ്റ്റ് മെസ്സേജുകൾ തന്ന ഒരു സാന്ത്വനം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. പലപ്പോഴും അകലങ്ങളിൽ ഇരുന്നിട്ട് പോലും ആ മെസ്സേജുകളുടെ രൂപത്തിൽ അമ്മയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നത് എത്രമാത്രം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ എത്രമേൽ നമ്മൾ മുന്നോട്ട് പോകുംതോറും നാം ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ നമുക്ക് വർദ്ധിക്കുന്നുവോ, അപ്പോഴൊക്കെയും നമ്മുടെ ചുറ്റുപാടും ചില പ്രകാശമുള്ള ചില മനുഷ്യരുണ്ട്. ഒരു ഇംഗ്ലീഷ് തന്മയുണ്ട്, ദ ബ്രൈറ്റസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അതിലെ ഒരു ഐക്കണിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വാചകം തന്നെ, യു ഹാവ് എ മില്യൺ പോസിബിലിറ്റീസ് ഓഫ് ബീയിങ് എ ബ്രൈറ്റസ്റ്റ് പ്ലേസ് ഫോർ സമ്മൺ എന്നതാണ്. നമ്മൾക്ക് മറ്റൊരു വ്യക്തിക്ക് പ്രകാശം നിറയുന്നൊരു ഇടമായി തീരുവാനുള്ള അനേകായിരം സാധ്യതകളുണ്ട്. പലപ്പോഴും എൻ്റെ അപ്പൻ പറയുന്നത് പോലെ, നിന്റെ ചെവിയും നിന്റെ കാതും സോറി നിന്റെ കണ്ണും നിന്റെ കാതും തുറന്നിരിക്കണം, അത് വേണ്ടുന്ന വിധം തുറന്നിരിക്കണം. കാണുന്ന കാഴ്ചയ്ക്കപ്പുറം ഉള്ള ഉൾക്കാഴ്ചകളെ തിരിച്ചറിയാൻ പലപ്പോഴും നിന്റെ ഹൃദയം കൊണ്ട് നീ കാണുവാനായിട്ട് പഠിക്കണം എന്ന് പലപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതം മുന്നോട്ട് വളരെയേറെ വേഗത്തിൽ പോകുമ്പോഴും ഇടയ്ക്കെവിടെയോ വെച്ച് കേട്ടതുപോലെ ഒരു ചെറിയ ഒരു പോസ് നല്ലതാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, ചില തിരിച്ചറിവുകളെ ചേർത്ത് പിടിക്കുവാൻ, സ്നേഹിക്കാൻ മറന്നവയെ സ്നേഹിക്കുവാൻ, അങ്ങനെ ഒരു ഇടത്താവളങ്ങൾ നല്ലതാണ്. പലപ്പോഴും ജീവിതം നമുക്ക് അങ്ങനെ ഒരു അവസരങ്ങളൊക്കെ തരാറുണ്ട്. പക്ഷേ സമൂഹത്തിൻ്റെ ഒരു ഉയർച്ചയെ പറ്റിയുള്ള കാഴ്ചപ്പാട് പലപ്പോഴും നമുക്ക് ആ അവസരങ്ങളെ നമ്മൾ ഒരു ഡിപ്രഷനുള്ള കാരണങ്ങളാക്കി മാറ്റുകയാണ് പതിവ്. കോളേജുകളിൽ അവിടുത്തെ പഠനം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ ഉടനടി ജോലി കിട്ടിയില്ല എന്ന് വന്നേക്കാം. എന്നാൽ ആ ജോലി കിട്ടുന്നത് വരെയുള്ള ഒരു കാലം, വീട്ടിലെ അപ്പൻ്റെയും അമ്മയുടെയും തണലിൽ നിൽക്കുന്ന ഒരു കാലം, നാട്ടുകാർ ചോദ്യ മനങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന ഒരു കാലം, ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും നമ്മൾ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാവരും തന്നെ കടന്നു പോയിട്ടുണ്ടാവാം. ഇന്ന് എനിക്ക് തിരിച്ചു നോക്കുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ആ കാലഘട്ടം പലപ്പോഴും എനിക്ക് തിരിച്ചറിവുകളെ ചേർത്ത് പിടിക്കുവാനുള്ള കാലഘട്ടമായിരുന്നു. എൻ്റെ മാതാപിതാക്കളെ കുറച്ചുകൂടി മനസ്സിലാക്കുവാൻ, അവരെ കുറച്ചുകൂടി സ്നേഹിക്കുവാൻ. പലപ്പോഴും സ്നേഹമെന്നത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്തതായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഷ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് മനസ്സിലാകാതെ വരുന്ന ഒരു അവസ്ഥ എത്ര ഭയാനകമാണല്ലേ. തലോടൽ തല്ലാണ് എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്ന മനുഷ്യനിൽ എത്രമാത്രം സ്നേഹമുണ്ട് എന്നത് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ആ പ്രകാശമുള്ള നോട്ടത്തെ, അവരുടെ ആ ഒരു അഫെക്ഷൻ അവർ എക്സ്പ്രസ് ചെയ്യുന്ന വിധത്തെ, അവരുടെ സ്നേഹത്തെ, അവരിലെ നന്മയെ ഒന്ന് തിരിച്ചറിയുവാനായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തുറന്നു പിടിക്കുക. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുന്ന കാഴ്ചയ്ക്കപ്പുറം നിങ്ങളുടെ മുന്നിലുള്ള കാഴ്ചകളെ ഹൃദയം കൊണ്ടൊന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക. ഏകാന്തതയിൽ, ആ അന്ധകാരത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ബാക്കി വെച്ച ചില പ്രകാശത്തിൻ്റെ നുറുങ്ങുകൾ നിങ്ങൾക്ക് വഴികാട്ടികളായിട്ടുണ്ടാകും എന്നത് സംശയമില്ല. അത് ഈ ലോകമന്ത്യത്തോളം അങ്ങനെ തന്നെയാണ്. സ്നേഹിക്കാൻ എളുപ്പമാണ്, എന്നാൽ സ്നേഹിക്കപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല. സ്നേഹിക്കപ്പെടുമ്പോൾ ആ സ്നേഹത്തെ തിരിച്ചറിയുക എന്നത്, ദാറ്റ്സ് ദ ക്വാളിറ്റി ദാറ്റ് വി നീഡ് ടു അക്വയർ, ദാറ്റ് വി നീഡ് ടു ഹാവ് ഇൻ അവർ ലൈഫ് ടൈം. എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. താങ്ക് യു.